നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
മനുഷ്യനെയും മൃഗങ്ങളെയും കൊന്നു തിന്നുന്ന ഇരപിടിയന്മാരൊന്നും കാര്യമായില്ലാത്ത രാജ്യമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ കാടുകളിലെ ഏറ്റവും വലിപ്പമുള്ള ഇരപിടിയന്മാർ ഡിംഗോ എന്ന കാട്ടുനായ്ക്കളാണ്, അല്ലെങ്കിൽ പെരുമ്പാമ്പുകൾ. അല്ലാതെ സിംഹവും പുലിയും കടുവയും ഒന്നും ഇവിടെ ഇല്ല എന്ന് എല്ലാവർക്കും അറിയുമായിരിക്കും. എന്നാൽ മനുഷ്യന് അപകടകരമായ ഒട്ടേറെ ജീവികൾ ഇവിടെയുണ്ട്. മാത്രമല്ല, നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങളെ നോക്കിയാൽ ഓസ്ട്രേലിയയിലുള്ളവർ ഒട്ടും മോശമല്ല. തനത് ഓസ്ട്രേലിയൻ ജീവികളും ഒപ്പം കാലാകാലങ്ങളിൽ മനുഷ്യർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നവയുമെല്ലാം ഇത്തരത്തിൽ കൃഷി നശിപ്പിക്കുന്ന ജീവികളിൽ പെടുന്നു. ഇതിനെയെല്ലാം നേരിടാൻ ഓസ്ട്രേലിയയിൽ പലവിധ മാർഗങ്ങൾ പിന്തുടരുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ ഇത്തരത്തിൽ മനുഷ്യർ ഏറ്റവും അധികം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ജീവി ഡിംഗോകൾ തന്നെയാണ്. ഓരോ വർഷവും ഡിംഗോകൾ $80 മില്യൺ നഷ്ടമാണ് കൃഷിയിടങ്ങളിൽ വരുത്തിവെക്കുന്നത്. മനുഷ്യനെ ആക്രമിക്കുന്നത് മാത്രം പ്രതിരോധിക്കാനല്ല, അതിനേക്കാൾ കൂടുതലായി വളർത്തുമൃഗങ്ങളെയും കന്നുകാലികളെയും ആക്രമിക്കുന്നത് പ്രതിരോധിക്കാൻ. ലോകത്തിലെ ഏറ്റവും നീളമുള്ള മനുഷ്യനിർമ്മിത വേലി കെട്ടിയാണ് ഓസ്ട്രേലിയയിൽ ഈ പ്രതിരോധം തീർത്തിരിക്കുന്നത്. ആടുകളെയും മറ്റ് കന്നുകാലികളെയും ഡിംഗോ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ 1880കളിൽ നിർമ്മിച്ച വേലിക്കെട്ടാണ് ഡിംഗോ ഫെൻസ്. 5614 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ഡിംഗോ ഫെൻസ് ഏറ്റവും നീളം കൂടിയ മനുഷ്യനിർമ്മിതികളിൽ ഒന്നാണ്. ചൈനയിലെ വൻമതിലിന്റെ 3 ഇരട്ടിയോളം വരും ഇത്. അടുത്തിടെ ഇന്ത്യയിൽ നിന്നുമുള്ള വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണല്ലോ കൃഷിയിടങ്ങളിലെ കാട്ടുപന്നിയുടെ ആക്രമണം. ഓസ്ട്രേലിയയിലും ഇത്തരത്തിലുള്ള കാട്ടുപന്നികൾ കൃഷിക്ക് വ്യാപകമായ നാശം വിതയ്ക്കുന്നവയാണ്. ഓസ്ട്രേലിയൻ അഗ്രികൾച്ചറൽ വെബ്സൈറ്റ് പറയുന്നത് ഓരോ വർഷവും $100 മില്യൺ നഷ്ടം കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികൾ ഉണ്ടാക്കുന്നു എന്നാണ്. ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളുമടക്കം ഒരു ചെടിയുടെ എല്ലാം നശിപ്പിക്കാൻ പോന്നവയാണ് കാട്ടുപന്നികൾ. ഇവയുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി പല മാർഗങ്ങളും സ്വീകരിച്ചു വരുന്നു. വേലികൾ കെട്ടുന്നതും കെണികൾ വെക്കുന്നതും വിഷം വെച്ചും വെടിവെച്ചും കൊല്ലുന്നതും അവയിൽ ചില മാർഗങ്ങളാണ്. കാഴ്ചയിൽ വളർത്തുമൃഗം എന്ന് തോന്നാമെങ്കിലും ഓസ്ട്രേലിയയിൽ ഏറ്റവും വിനാശകാരിയായ മൃഗങ്ങളിൽ ഒന്നാണ് മുയലുകൾ. ഇത് ന്യൂ സൗത്ത് വെയിൽസ് പരിസ്ഥിതി വെബ്സൈറ്റ് പറയുന്നതാണ്. ചെറിയ ജീവികളാണെങ്കിലും വർഷത്തിൽ $200 മില്യൺ കൃഷി നശിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നില്ലേ മുയലുകൾ എത്ര അപകടകാരികളാണെന്ന്. 1788 ഓസ്ട്രേലിയയിലേക്ക് വന്ന ആദ്യ കപ്പലിലെത്തിയതാണ് ഈ യൂറോപ്യൻ മുയലുകൾ. എന്നാൽ ക്രമാതീതമായി പെറ്റുപെരുകിയ ഇവ പിന്നീട് ഓസ്ട്രേലിയയിലെ മറ്റു ജീവികൾക്കും കൃഷിക്കും വെല്ലുവിളിയായി. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സസ്യജാലങ്ങളും ഈ മുയലുകൾ തിന്നൊടുക്കുന്നു എന്നതിനാൽ ഇവ പരിസ്ഥിതിക്കും ഭീഷണിയാണ്. ഓസ്ട്രേലിയയിലെ നാഷണൽ പാർക്കുകളിൽ മുയലുകളെ നിയന്ത്രിക്കാൻ പല മാർഗങ്ങളും ദ നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സർവീസസ് സ്വീകരിക്കുന്നു. മുയലുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വേലികൾ കെട്ടിയും വിഷം കൊടുത്തോ വെടിവെച്ചോ ഇവയെ കൊന്നും മുയലുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർദ്ധനവിനെ ഒരു പരിധിവരെ അധികൃതർ തടയുന്നു. മുയലുകൾ ഓസ്ട്രേലിയൻ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം വരുത്തുന്ന ജീവികളാണെന്നത് പലർക്കും ഒരു പുതിയ അറിവായിരുന്നിരിക്കും. അതുപോലെ തന്നെ നമ്മളിൽ പലരും ചിന്തിക്കാത്ത, എന്നാൽ ഓസ്ട്രേലിയയിൽ പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന മറ്റൊരു ജീവിയാണ് ഒട്ടകം. ഓസ്ട്രേലിയൻ നേറ്റീവ് അനിമൽ അല്ലാത്ത ഒട്ടകത്തെ 1840 ശേഷമാണ് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുന്നത്. 1840 1907 ഇന്ത്യയിൽ നിന്നും ഏകദേശം 10,000 ഒട്ടകങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പെറ്റ് സ്മാർട്ട് വെബ്സൈറ്റ് പറയുന്നത്. വിനോദസഞ്ചാര ഉപയോഗങ്ങൾക്കായി ഒട്ടകങ്ങളെ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുവെങ്കിലും കുടിവെള്ളം മലിനമാക്കുന്നതിനാലും ഓസ്ട്രേലിയൻ ആദിമവർഗക്കാരുടെ കലകളെയും സംസ്കാരത്തെയും ഇവ നശിപ്പിക്കുന്നു എന്നതിനാലും ഒട്ടകങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാൻ അധികൃതർ പല നടപടികളും സ്വീകരിക്കുന്നു. ജലാശയങ്ങൾക്ക് ചുറ്റും ഒട്ടകങ്ങൾ കടക്കാതിരിക്കാൻ വേലികൾ നിർമ്മിച്ചും കെണികൾ ഒരുക്കിയും നിയന്ത്രിതമായി അവയെ വെടിവെച്ചുമെല്ലാം ഒട്ടകങ്ങളിൽ നിന്നും ചുറ്റുപാടുകളെ സംരക്ഷിക്കാൻ അധികൃതർ ശ്രമിക്കുകയാണ്. ഓസ്ട്രേലിയയെക്കുറിച്ച് പലരും പറയുന്നത് വിഷപ്പാമ്പുകളുടെ നാട് എന്നാണ്. ലോകത്തിലെ ഏറ്റവും വിഷം കൂടിയ പാമ്പുകളിൽ പലതും നമുക്ക് ഓസ്ട്രേലിയയിൽ കാണാം. 140 തരത്തിലുള്ള പാമ്പുകളെ ഓസ്ട്രേലിയയിൽ കാണാനാകും എന്നാണ് ന്യൂ സൗത്ത് വെയിൽസ് പരിസ്ഥിതി വെബ്സൈറ്റിൽ പറയുന്നത്. എന്നാൽ ഇവയിൽ 12 തരം പാമ്പുകൾ മാത്രമാണ് മരണകാരണമായ വിഷമുള്ളവ. ഓസ്ട്രേലിയയുടെ പല ഭാഗത്തും ആളുകൾക്ക് പാമ്പുകടി ഏൽക്കുന്നുണ്ടെങ്കിലും പാമ്പുകടിയേറ്റ് മരിക്കുന്നത് വർഷത്തിൽ ശരാശരി 2 മാത്രമാണ്. വേനൽക്കാലങ്ങളിൽ ഓസ്ട്രേലിയയിലെ പല ജനവാസ സ്ഥലങ്ങളിലും പാമ്പുകളെ കാണാം. വീട്ടിലോ പരിസരത്തോ ഇത്തരത്തിലുള്ള പാമ്പുകളെ കണ്ടാൽ മൃഗസംരക്ഷണ വകുപ്പിനെയോ ലൈസൻസ് ഉള്ള പാമ്പ് പിടുത്തക്കാരെയോ വിവരമറിയിക്കണം. ഓസ്ട്രേലിയൻ മൃഗങ്ങളെപ്പറ്റി പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കങ്കാരു തന്നെയായിരിക്കും. മനുഷ്യരെക്കാൾ കൂടുതൽ കങ്കാരുക്കളുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ ആകെയുള്ള കങ്കാരുവിന്റെ എണ്ണം 4.5 crore വരും. പ്രധാനമായും 4 കങ്കാരുവിനെയാണ് ഓസ്ട്രേലിയയിൽ കണ്ടുവരുന്നത്. റെഡ് കങ്കാരു, വെസ്റ്റേൺ ഗ്രേ കങ്കാരു, ഈസ്റ്റേൺ ഗ്രേ കങ്കാരു, ആന്റിലോപ്പിനെ കങ്കാരു എന്നിവയാണവ. ഇവയിൽ ഈസ്റ്റേൺ ഗ്രേ കങ്കാരുവിനെയാണ് സർവ്വസാധാരണമായി കാണുന്നത്. ഇവ മിക്കപ്പോഴും ശാന്തശീലരും മനുഷ്യർ അടുത്തെത്തുമ്പോൾ അവിടെ നിന്നും ഒഴിഞ്ഞു മാറുന്നവരുമാണ്. എന്നാൽ കങ്കാരു ആക്രമണത്തിന്റെ വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. ന്യൂ സൗത്ത് വെയിൽസിൽ കങ്കാരുവിൽ നിന്നും ഒരു വർഷം പരിക്കേൽക്കുന്നവരുടെ എണ്ണം 5 കുറവാണെന്നാണ് സർക്കാർ കണക്കുകൾ. കങ്കാരു ആക്രമണത്തിൽ മനുഷ്യന് പരിക്ക് മാത്രമല്ല മരണവും സംഭവിക്കാം. 2022 വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഒരു 77-year-old മരണത്തിന് കാരണമായത് കങ്കാരുവിന്റെ ആക്രമണമായിരുന്നു. ഈ കങ്കാരുവിനെ അയാൾ വീട്ടിൽ വളർത്തുന്നതായിരുന്നു എന്നാണ് മറ്റൊരു സത്യം. 1936 മുതലുള്ള കണക്കിൽ ഇതാണ് കങ്കാരു ആക്രമണത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏക മരണം. കാര്യം, ഓസ്ട്രേലിയയെ അടയാളപ്പെടുത്തുന്ന മൃഗമാണ് കങ്കാരുവെങ്കിലും ഓരോ വർഷവും 1000 കങ്കാരുക്കളെയാണ് ഇവിടെ കൊന്നൊടുക്കുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കും ഓസ്ട്രേലിയയിൽ കങ്കാരുവിന്റെ എണ്ണം ക്രമാതീതമായി വളരുന്നത് തടയാനും വേണ്ടിയാണ് ഇവയെ കൊല്ലുന്നത്. ഇത്തരത്തിൽ ഓസ്ട്രേലിയയിൽ കാട്ടിലും മനുഷ്യർക്കിടയിലുമായി ധാരാളം ജീവികളുണ്ട്. പൂക്കളും പുഴുക്കളും എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികൾ തന്നെ. എന്നാൽ അവയോടൊപ്പം ജീവിക്കുമ്പോൾ എങ്ങനെ സുരക്ഷിതരാകാമെന്ന് ഓരോ സംസ്ഥാനത്തെയും മൃഗസംരക്ഷണ വകുപ്പും സർക്കാരുകളും മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ സുരക്ഷയ്ക്കൊപ്പം ഈ ജീവികളുടെ സംരക്ഷണവും ആവാസ വ്യവസ്ഥയ്ക്ക് അനിവാര്യമാണ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.